السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرين علي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം, അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നാം വിശദീകരിച്ചു വന്നത്. അഹ്സാബ് യുദ്ധത്തിന് ശേഷം നടന്ന യഹൂദന്മാരായ ബനൂ ഖുറൈദക്കാർ അവരുമായി ഉണ്ടായ യുദ്ധത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദർസിൽ നാം വിശദീകരിച്ചു വച്ചത്. പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ച സുപ്രധാനമായ ഒരു പ്രധാന വഴിത്തിരിവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഘട്ടമാണ് ഹുദൈബിയ സന്ധിയുടെ ഘട്ടം. മക്കയിലെ മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളെ മദീനയിൽ ഒരുമിച്ചുകൂടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ഒരു നിലക്ക് പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ ഹുദൈബിയ സന്ധി. ധാരാളം പാഠങ്ങൾ ഹുദൈബിയ സന്ധിയുടെ ചരിത്രത്തിലുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പരിപൂർണമായി ശിരസാവഹിക്കുന്നതിൽ ഒരു മുസ്ലിം എത്രമാത്രം തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന എന്ന് മനസ്സിലാക്കി തരുന്ന വലിയ ചരിത്രമാണ് ഹുദൈബിയ സന്ധിയുടെ ചരിത്രം. ഹിജ്റ ആറാം വർഷത്തിലാണ് ഹുദൈബിയ സന്ധി നടക്കുന്നത്. ദുൽഖഅദ മാസത്തിൽ മദീനയിലായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചുകൊണ്ട് ഒരു സന്തോഷ വാർത്ത അറിയിച്ചു. അവിടുന്ന് പറഞ്ഞു, ഞാനിതാ കഅബയിൽ പോയി മക്കയിൽ പ്രവേശിച്ചുകൊണ്ട് കഅബയ്ക്ക് ചുറ്റും നിങ്ങളുമായി തവാഫ് ചെയ്യുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നു. അങ്ങനെ കഅബയിൽ നിന്ന് ഉംറ നിർവഹിച്ച് മുടിവടിച്ച് ഉംറയിൽ നിന്ന് പരിപൂർണമായി വിരമിച്ച് മദീനയിലേക്ക് തിരിച്ചു വരുന്നത് ഞാനിതാ സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം തങ്ങളുടെ ഖിബ്ലയായ അഞ്ചു നേരവും തങ്ങൾ തിരിഞ്ഞു നിസ്കരിക്കുന്ന കഅബയിലേക്ക് ഒരിക്കൽ പോകാനുള്ള അവസരം ഇതാ ഞങ്ങൾക്ക് മുന്നിൽ വന്നെത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ സഹാബികൾ അതിയായി സന്തോഷിച്ചു. കേവലം ഒരു ഉംറയല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഉംറയാണ്. അതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്നതുകൊണ്ട് സഹാബികൾ വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കയിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ മുഹാജിറുകളും അൻസാറുകളും സ്വീകരിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ മദീനയിലുള്ള മുസ്ലിമീങ്ങളെ മാത്രമല്ല, മദീനയുടെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന അറാബികൾ, മുസ്ലിമീങ്ങളായിട്ടുള്ള അറാബികൾ, അവരെ കൂടി തന്നോടൊപ്പം ഉംറക്ക് പുറപ്പെടാൻ വേണ്ടി അവർക്കു കൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം നൽകി, ആളെ വിട്ട് പറഞ്ഞയച്ചു. അറാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉംറക്ക് പുറപ്പെടാൻ തയ്യാറായി, മറ്റു ചിലരാകട്ടെ അവർ ഉംറക്ക് വരാൻ തയ്യാറായില്ല. അവരുടെ മനസ്സിലുള്ള പേടി, മക്കയിലേക്ക് എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഖുറൈശികൾ അവരെ ആക്രമിക്കുമെന്നാണ്. അങ്ങനെ തങ്ങൾ മരിച്ചുപോകുമോ, കൊല്ലപ്പെട്ടേക്കുമോ, മദീനയിലേക്ക് പിന്നെ തിരിച്ചു വരാൻ സാധിക്കില്ലേ എന്നൊക്കെയാണ് അവരുടെ മനസ്സിലുള്ള ഭയം. അറാബികളിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഉംറ എന്ന ഈ സുവർണാവസരം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ചാണ് സൂറത്തുൽ ഫത്ഹിൽ പറഞ്ഞത്, സയഖൂലു ലകൽ മുഖല്ലഫൂന മിനൽ അഅറാബി ശഗലത്ന അംവാലുന വ അഹ്ലുന ഫസ്തഗ്ഫിർ ലന. അല്ലാഹുവിന്റെ റസൂലേ, അഅറാബികളിൽപ്പെട്ട താങ്കളോടൊപ്പം ഉംറക്ക് വരാതെ മാറി നിൽക്കുന്ന ആളുകൾ, അവർ നബിയെ താങ്കളുടെ അരികിൽ വന്ന് ഒഴിവു കഴിവുകൾ പറയും. അവർ പറയും, ശഗലൂന അംവാൽ, ശഗലത്ന അംവാലുന വ അഹ്ലുന, ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ കുടുംബവും, അത് ശ്രദ്ധിക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെയും സമ്പത്തുമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ, അതിന്റെ കാര്യങ്ങൾ പരിഗണിക്കാതെ ഞങ്ങൾക്ക് താങ്കളോടൊപ്പം വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നബിയെ, താങ്കൾ ഏതായാലും ഉംറക്ക് പോവുകയാണല്ലോ, ഫസ്തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ പൊറുക്കൽ തേടിയാലും, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചാലും. അള്ളാഹു പറയുന്നു, യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തതാണ് അവർ അവരുടെ നാവുകൊണ്ട് പറയുന്നത്. ദീന് പിൻപറ്റാൻ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ പറഞ്ഞാൽ ചിലരുടെ പല്ലവ് ഇതാണ്. ദീന് പിൻപറ്റാൻ പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബമുണ്ട്, സമ്പത്തുണ്ട്, ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ജീവിക്കാനൊന്നും സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ നമുക്ക് വേണ്ടി പൊറുക്കല്ലേ ചോദിച്ചാൽ മതി, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി ഞങ്ങൾക്കൊക്കെ വേണ്ടി എന്ന് പറയുന്ന ആളുകളെ കാണാം. എത്ര സമാനമാണ് അറാബികളുടെയും ഈ കാലഘട്ടത്തിലെ ചില ആളുകളുടെയും വാക്കുകൾ. ദീന് പിൻപറ്റാൻ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കുറച്ചു സമയം മാറ്റിവെക്കാൻ പറഞ്ഞാൽ, അവൻ പറയും, എനിക്ക് തിരക്കാണ്, എന്റെ ബിസിനസ് ഉണ്ട്, എന്റെ അവിടുത്തെ കാര്യങ്ങളുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അള്ളാഹു പറയുന്നു, യഖൂലൂന ബി അൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളതല്ല അവർ അവരുടെ നാവുകൊണ്ട് പറയുന്നത്, ആ പറയുന്നതിൽ അവർക്ക് ആത്മാർത്ഥതയില്ല. അല്ലാഹുവിന്റെ റസൂലെ, ഖുൽ, പറയുക, ഫമൻ യംലിക്കു ലകും മിനല്ലാഹി ഷൈഅൻ ഇൻ അറാദ ബികും ദറൻ ഔ അറാദ ബികും നഫഅ. അല്ലാഹു നിങ്ങൾക്കൊരു ഉപകാരം ഉദ്ദേശിച്ചാൽ, അല്ലാഹു നിങ്ങൾക്കൊരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ, ആരുണ്ട് അത് തടുത്തുവെക്കാൻ, ആരുണ്ട് അത് നിങ്ങളിൽ നിന്ന് മാറ്റിവെക്കാൻ? നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ അനുസരിക്കാതെ, ഇസ്ലാം പിൻപറ്റാതെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും ശ്രദ്ധിക്കാൻ പോയാൽ, അള്ളാഹു അതിനൊരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് തടുത്തുവെക്കാൻ സാധിക്കുമോ? ആളുകൾ തിരക്കിനെ കുറിച്ച് പറയും, അല്ലേ, ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് അവന്റെ കയ്യിനോ കാലിനോ എന്തെങ്കിലും ഒരു അപകടം പറ്റി ആശുപത്രിയിൽ കിടന്നാൽ അവന്റെ തിരക്കൊക്കെ ഇല്ലാതെ, അവന്റെ എല്ലാ തിരക്കും മാറ്റിവെച്ചു. അപ്പോഴവന്റെ കട അവിടെ ഉണ്ട്, അവന്റെ കുടുംബക്കാരുണ്ട്, അവന്റെ വീടുണ്ട്. ഇന്നലെ വരെ അവൻ പറഞ്ഞിരുന്നത് എന്താണ്? ഞാനില്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക റസൂലെ, നിങ്ങൾ ഈ പറയുന്ന സമ്പത്തിലോ കുടുംബത്തിലോ നിങ്ങൾക്ക് അള്ളാഹു ഒരു ഉപകാരം ഉദ്ദേശിച്ചാൽ അത് തടുത്തു വെക്കാൻ ആരെങ്കിലും ഉണ്ടോ? അള്ളാഹു ഒരു ഉപദ്രവം ഉദ്ദേശിച്ചാൽ അത് തടുത്തു വെക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഈ ന്യായങ്ങൾ നിങ്ങൾ പറയേണ്ടതില്ല. ബൽ കാനല്ലാഹു ബിമാ തഅമലൂന ഖബീറ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ബൽ വനന്തും അല്ലൻ യൻഖലിബ അർറസൂലു വൽ മുഅ്മിനൂന ഇലാ അഹ്ലീഹിം അബദ. നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകാം. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ലാഹുവും റസൂലും അവരിനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ്. അവർ മക്കയിലേക്ക് പോയാൽ മദീനയിലേക്ക് തിരിച്ചെത്തില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. വസുയ്യന ദാലിക ഫീ ഖുലൂബിഹിം, ആ ചിന്ത അവരുടെ മനസ്സിൽ അലങ്കാരമുള്ളതാക്കി അല്ലാഹു സുബ്ഹാ ഷൈത്താൻ അവർക്ക് തോന്നിപ്പിച്ചിരിക്കുന്നു. വദനന്തും ظن السوء, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ മോശമായത് വിചാരിച്ചിരിക്കുന്നു. എന്താ അല്ലാഹുവിനെ കുറിച്ചുള്ള മോശമായ വിചാരം? അല്ലാഹു സഹായിക്കില്ല എന്ന്, അല്ലാഹു മുഅ്മിനീങ്ങളെ സഹായിക്കില്ല എന്ന്, മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തില്ല എന്ന്, റസൂലുള്ളയെ കാത്തു രക്ഷിക്കുകയില്ല എന്ന് ആ മോശമായ വിചാരം നിങ്ങളുടെ ഹൃദയത്തിൽ വന്നിരിക്കുന്നു. വകുന്തും ഖൗമം ബൂറാ, നിങ്ങൾ നശിച്ചുപോയ ഒരു സമൂഹം തന്നെയാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ്. ഇത് ഹുദൈബിയ സന്ധിയുടെ അവിടെ അതിനു മുൻപുള്ള സന്ദർഭത്തിൽ അവതരിച്ച ആയത്തുകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മദീനയിൽ നിന്ന് മക്കയെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. ഒരു തിങ്കളാഴ്ച ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര ആരംഭിക്കുന്നത്. ദിൽഖഅദ മാസത്തിന്റെ ആരംഭമാണ്. വർഷമാകട്ടെ ഹിജ്റ വർഷം ആറാമത്തെ വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ ഉമ്മു സലമ അവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ട സഹാബിമാർ 1400 പേരാണ്. ഏതാണ്ട് 1400 വരുന്ന മുഹാജിറുകളും അൻസാറുകളും അഅറാബികളിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ട ചിലരും, അവർ മൊത്തം 1400 പേരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയുടെ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടി നുമൈലത്ത് ഇബ്നു അബ്ദില്ലാഹി ലൈസി എന്ന സഹാബിയെ ഏൽപ്പിച്ചു. മുസ്ലിമീങ്ങൾ ഉംറ കഴിഞ്ഞാൽ ബലിയറുക്കുന്നതിനു വേണ്ടി അവരുടെ കൈകളിൽ ഒട്ടകങ്ങൾ കരുതിയിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുന്ന് ബലിയറുക്കുന്നതിനു വേണ്ടി ഒട്ടകങ്ങൾ കരുതിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരൊട്ടകമുണ്ട്, അതിന്റെ മൂക്കിലൊരു വളയമിട്ടിരിക്കുന്നു. അതിനെ ആളുകൾക്കിട അതിനെ മറ്റു ഒട്ടകങ്ങൾക്കിടയിൽ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടി. ഏതാണ് ആ ഒട്ടകം? അബൂജഹലിന്റെ ഒട്ടകമാണ്. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് ലഭിച്ച ഗനീമത്തിന്റെ സ്വത്തിൽ, അതിന്റെ പങ്കിൽ അവിടുത്തേക്ക് ലഭിച്ച അബൂജഹലിന്റെ ഒട്ടകം, അതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടൊപ്പം കൊണ്ടുപോകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ദുൽഹുലൈഫയിലെത്തി. നിങ്ങൾക്കറിയാം, മദീനയിൽ നിന്ന് വരുന്നവർ ഉംറ ചെയ്യാനോ ഹജ്ജിനോ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇഹ്റാം കെട്ടേണ്ട സ്ഥലമാണ് ദുൽഹുലൈഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ദുൽഹുലൈഫയിൽ നിന്ന് ദുഹർ നിസ്കരിച്ചു. എന്നിട്ട് അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർ ഇഹ്റാം കെട്ടി. ചില ആളുകൾ ഇഹ്റാം കെട്ടിയിട്ടില്ല. അവർ മക്കയിലേക്കുള്ള യാത്ര ഉറപ്പിക്കാത്തതുകൊണ്ട്, ഉംറ ഉറപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ മറ്റു വല്ല കാര്യങ്ങൾക്കും മാറിപ്പോകേണ്ടി വരുമോ എന്ന കാരണത്താൽ സഹാബികളിൽ തന്നെ ചില ആളുകൾ, വളരെ ചുരുക്കം വരുന്ന, വിരലിലെണ്ണാവുന്ന ചിലർ, അവർ ഇഹ്റാം കെട്ടിയിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നോടൊപ്പമുള്ള സഹാബിമാർ ഉച്ചത്തിൽ അവരോട് തൽബിയത്ത് ചൊല്ലാൻ പറഞ്ഞു. അവരെ കാണുന്നവർ, ഇതാ ഈ കൂട്ടം യുദ്ധത്തിനു വേണ്ടി വരുന്നവരല്ല, ഇവർ ഉംറക്ക് വേണ്ടി ഉദ്ദേശിച്ചു പുറപ്പെട്ടവരാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ തൽബിയത്ത് മുഴക്കാൻ പറഞ്ഞു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന തൽബിയത്ത് ഉച്ചത്തിൽ മുഴക്കിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. അവരോടൊപ്പം അവർ യുദ്ധത്തിനു വേണ്ട ആയുധങ്ങൾ വരെ കരുതിയിട്ടില്ല. യാത്രക്കാർ ഒപ്പം കൊണ്ടുപോകുന്ന അറബികൾ പൊതുവെ കയ്യിൽ കരുതാറുള്ള വാളൊഴിച്ചു നിർത്തിയാൽ അവരുടെ കയ്യിൽ യുദ്ധത്തിനു വേണ്ട മറ്റ് ആയുധങ്ങൾ ഒന്നും തന്നെയില്ല. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളോടുകൂടിയിട്ടല്ല പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യാത്ര തുടങ്ങി. അവിടുന്ന് അവിടുത്തെ യാത്രാ സംഘത്തിന് മുൻപിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഖുറൈശികളുടെ വിവരം അറിയുന്നതിനു വേണ്ടി ബുസ്ര ഇബ്നു സുഫിയാൻ അൽ ഖുസാഇ എന്ന ഒരാളെ കാര്യങ്ങൾ നോക്കുന്നതിനു വേണ്ടി, മുന്നിൽ സംഭവിക്കുന്നതിന്റെ വിവരം അറിയിക്കുന്നതിനു വേണ്ടി ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിശ്ചയിച്ചിട്ടുമുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്കുള്ള അവിടുത്തെ വഴിയിൽ പ്രവേശിച്ചു, യാത്ര തുടർന്നു. അങ്ങനെ ഉസ്ഫാൻ എന്ന സ്ഥലത്തിന്റെ അരികിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ബുസർ എന്ന നേരത്തെ പറഞ്ഞയച്ച ആ സഹാബി അദ്ദേഹം റസൂലുള്ളയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഇന്ന ഖുറൈശൻ ജമഉ ലക ജുമുഅൻ, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഖുറൈശികൾ ഇതാ അവർ ആളുകളെ വിളിച്ചുകൂട്ടിയിരിക്കുന്നു, ചുറ്റുമുള്ള ഗോത്രങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. അവർ വലിയ ഒരു സൈന്യവുമായി മക്കയിൽ തമ്പടിച്ചിട്ടുണ്ട്. വഖദ് ജമഉ ലക അഹബീഷ്, വലിയ സൈനിക സംഘങ്ങളെ തന്നെ അവർ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വഹും മുഖാതിലൂക വസാദൂക അനിൽ ബൈതി വമാനഉക, അവർ താങ്കളോട് യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ നിങ്ങളെ കഅബയിൽ പ്രവേശിപ്പിക്കില്ല എന്ന തീരുമാനത്തിലാണ്. അവർ നിങ്ങൾ തിരിച്ചു പോവുക തന്നെ വേണം എന്ന ഉറച്ച തീരുമാനത്തിലാണ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇദ്ദേഹം വിവരമറിയിച്ചു. അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ വൈഹ ഖുറൈശ്, ഖുറൈശികൾക്ക് നാശം, എന്താണ് അവരുടെ കാര്യം ഇങ്ങനെ. യാ വൈഹ ഖുറൈശിൻ ലഖദ് അകലത്ഹുമുൽ ഹർബ്, യുദ്ധം അവരെ ഭക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു, യുദ്ധം അവരെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ കുറച്ചു മുൻപ് അഹ്സാബ് യുദ്ധത്തിൽ അവർ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടേയുള്ളൂ. അവരുടെ കൂട്ടാളികളായ ബനൂ ഖുറൈലക്കാർ നശിച്ചുപോയി, അവർ തകർന്നുപോയി. മുൻപുള്ള അനേകം യുദ്ധങ്ങളിൽ അവർ പരാജയം രുചിച്ചു കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം അവരെ അങ്ങേയറ്റം തളർത്തിയിട്ടുണ്ട്. അവരുടെ യാത്രാ സംഘങ്ങൾക്ക് പോലും വിജയകരമായി യാത്ര പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലാണ്. സാമ്പത്തികമായി മക്ക തകർച്ചയിലാണ്. എന്നാൽ എന്നിട്ടും അവർ ഞാനുമായുള്ള ശത്രുത നിർത്തിവെക്കുന്നില്ല, എന്നെ അവർ വെറുതെ വിടുന്നില്ല. മാദ അലൈഹിം ലൗ ഖല്ലൗ ബൈനി വബൈന സായിറിൻ നാസ്, യുദ്ധം തളർത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിലെങ്കിലും അവർക്ക് എന്റെ കാര്യം മാറ്റിവെച്ചുകൂടെ, അവർക്ക് എന്നെയും ജനങ്ങളെയും ഒഴിവാക്കി വെച്ചുകൂടെ. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തകർക്കുന്നതിനു വേണ്ടി ഖുറൈശികൾ ശ്രമിക്കുന്നത് പോലെ തന്നെ മദീനയുടെ ചുറ്റുവട്ടങ്ങളിലുള്ള മറ്റു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഞാനും അവരുമായുള്ള പ്രശ്നങ്ങളിലാണ്. അതിനിടയിൽ ഖുറൈശികൾ അവരാകട്ടെ തകർന്നിരിക്കുകയാണ്. അവർക്കൊന്ന് കുറച്ചു കാലത്തേക്കെങ്കിലും വിശ്രമിച്ചുകൂടെ. ഞാനും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇപ്പോഴുള്ള സംഘട്ടനങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ മറ്റ് രാജ്യങ്ങൾ എന്നെ തോൽപ്പിച്ചാൽ അവരുദ്ദേശിച്ചത് അവർക്ക് നടപ്പിലാകും. അവരെന്നെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഇവരുദ്ദേശിക്കുന്ന ഉദ്ദേശം നടപ്പിലാകും. ഖുറൈശികൾ റസൂലുള്ള തകരാനാണ് ആഗ്രഹിക്കുന്നത്. ഞാനും മറ്റുള്ളവരുമായുള്ള യുദ്ധത്തിൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊരു ക്ഷീണവുമില്ലാതെ അവരുടെ ഉദ്ദേശം നടപ്പിലാകും. വഇൻ അദ്ഹറനില്ലാഹു അലൈഹിം ദഖലു ഫിൽ ഇസ്ലാമി വഹുമാ ഫിറൂൻ, ഇനി അതല്ല, ഞാൻ എന്റെ ചുറ്റുപാടുമുള്ള മറ്റ് രാജ്യങ്ങൾ വിജയിച്ചടക്കുകയാണ് എങ്കിൽ, മക്കയിൽ പല ആളുകളും അവരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കു പുറത്തുള്ള രാജ്യങ്ങൾ കീഴടക്കുമോ എന്ന് കാത്തിരിക്കുന്നവരായിരുന്നു. ഇസ്ലാമിലേക്ക് വരാതിരിക്കാനുള്ള അവരുടെ തടസ്സം, ഒരു നബിയാണ് എങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ വിജയിക്കുമ്പോൾ നമുക്ക് മുസ്ലിം ആകാം എന്ന് കാത്തിരിക്കുന്ന പല ആളുകളും മക്കയിലുണ്ട്. അങ്ങനെ ഞാനാണ് വിജയിക്കുന്നത് എങ്കിൽ അവർക്ക് മുസ്ലിം ആകാം, ഞാൻ പരാജയപ്പെടുകയാണ് എങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വിയർപ്പൊഴുക്കാതെ അവരുദ്ദേശിച്ച കാര്യം നടപ്പിലാവുകയും ചെയ്യും. വഇല്ലം യഫഅലു, ഇനി ഇതൊന്നും ഈ പറഞ്ഞതൊന്നും നടന്നില്ലെങ്കിൽ, ഞാൻ വിജയിക്കുകയോ അവർ വിജയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ഖാതലു വബിഹിം ഖുവ, കുറച്ചു കാലം ഒന്ന് വിശ്രമിച്ചാൽ, കുറച്ചു കാലം ഒന്ന് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നാൽ അവർക്ക് എന്നോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി സംഭരിക്കാനുള്ള സമയമെങ്കിലും ലഭിക്കുമല്ലോ. മൂന്നാലൊരു വഴിയാണുള്ളത്. ഒന്നല്ലെങ്കിൽ എന്റെ ശത്രുക്കൾ എന്നെ പരാജയപ്പെടുത്തും, അങ്ങനെയാണെങ്കിൽ അവർക്ക് വേർപ്പൊഴുക്കാതെ വിജയിക്കാം. അതല്ലെങ്കിൽ ഞാൻ എന്റെ ശത്രുക്കളെ കീഴടക്കും, അങ്ങനെയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഇസ്ലാം സ്വീകരിക്കാം. അതുമല്ലെങ്കിൽ കുറച്ചു കാലം ഒന്ന് മാറി നിന്നാൽ, ഈ യുദ്ധം ഒന്ന് നിർത്തിവെച്ചാൽ അവർക്ക് അവരുടെ ശക്തി സംഭരിക്കാനുള്ളൊരു സമയമെങ്കിലും ലഭിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനായിട്ട് യുദ്ധം ചെയ്തോട്ടെ. എന്തിനാണ് ഓരോ പ്രവർത്തനങ്ങൾ ഉംറക്ക് പുറപ്പെട്ട എന്നെ ഉംറയിൽ നിന്ന് തടയുക എന്നതിന് അവരെന്തിനാണ് തുനിയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു മനോഹരമായ ഒരു വാക്ക്, അവിടുന്ന് പറഞ്ഞു ഫമാ തദുന്നു ഖുറൈഷ്, ഖുറൈഷികൾ എന്താണ് വിചാരിക്കുന്നത്? വല്ലാഹി ഇന്നി ലാ അസാലു ഉജാഹിദുഹും അലല്ലദി ബഅസനില്ലാഹു ലഹു, അല്ലാഹു എന്നെ എന്തൊരു കാര്യത്തിനാണോ നിയോഗിച്ചത് അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടി ഞാൻ അവരുമായി പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടി ഞാൻ അവരുമായി പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹത്താ യുദ്ഹിറഹു അല്ലാഹു ലഹു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ വിജയിപ്പിക്കുന്നത് വരെ ഞാൻ പോരാടും. ഔ തൻഫരിദ ഹാദിഹി സാലിഫ, അതല്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ പോരാടും. ഞാനിത് പിന്നോട്ട് പോകില്ല. ഖുറൈശികൾ എന്താണ് വിചാരിക്കുന്നത്? അവരുടെ പോരാട്ടം കണ്ടാൽ, അവരുടെ സൈന്യത്തെ കണ്ടാൽ ഞാൻ പിന്നോട്ട് പോകുമെന്നാണോ? ഇല്ല, ഇസ്ലാമിന് അള്ളാഹു വിജയം നൽകുന്നത് വരെ ഞാൻ പോരാടിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുന്നത് വരെ ഞാൻ പോരാടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് മുസ്ലിമീങ്ങൾ സ്വഹാബികളെ വിളിച്ചുകൂട്ടി അവരുമായി കൂടിയാലോചിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഷീറു അയ്യുഹ നാസ് അലൈ, ജനങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. സഹാബികളുടെ കൂട്ടത്തിൽ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ചില ആളുകൾ പറഞ്ഞു യുദ്ധത്തിന് പോകാം, നബിയെ നമുക്ക് അവരുമായി നേരിടാം, നമുക്ക് അവരുമായി യുദ്ധത്തിന് തയ്യാറെടുക്കാം എന്ന് ചില ആളുകൾ പറഞ്ഞു. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു യാ റസൂലല്ലാഹ് ഖറജ്ത ആമിദൻ ലിഹാദൽ ബൈത്ത്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ പുറപ്പെട്ടിരിക്കുന്നത് കഅബയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഉംറ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ലാ തുറീദു ഖത്ല അഹദിൻ, ഒരാളെയും കൊല്ലാൻ താങ്കൾ ഉദ്ദേശിക്കുന്നില്ല, ഒരാളുമായും പോരാടാൻ താങ്കൾ ഉദ്ദേശിക്കുന്നില്ല. വല ഹർബ അഹദിൻ, ആരുമായും യുദ്ധം ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഫതവജ്ജഹ് ലഹു, അതുകൊണ്ട് നബിയെ മുന്നോട്ട് പോവുക. ഫമൻ സദ്ദന അൻഹു ഖാതൽന, ആരെങ്കിലും കഅബയിൽ എത്തുന്നതിന് മുൻപ് നമ്മെ തടുക്കുകയാണ് എങ്കിൽ അപ്പോൾ നമുക്ക് യുദ്ധത്തെ കുറിച്ച് ആലോചിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു ഉംദു അലാ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ മുന്നോട്ട് കുതിക്കുക, അല്ലാഹുവിന്റെ നാമത്തിൽ നിങ്ങൾ മുന്നോട്ട് ചരിച്ചുകൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിമീങ്ങൾ ഉസ്ഫാൻ എന്ന സ്ഥലമെത്തി. അവിടെ എത്തിയപ്പോൾ ഖാലിദ് ഇബ്നുൽ വലീദ്, അദ്ദേഹം പിന്നീട് മുസ്ലിമായ സൈഫുല്ലാഹ്, അല്ലാഹുവിന്റെ വാളി എന്ന് അറിയപ്പെട്ട മഹാനായ സഹാബിയാണ്, അന്ന് അദ്ദേഹം മുശ്രിക്കാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് ഒരു സംഘം ആളുകളുമായി, ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന കുതിരപ്പടയാളികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ യുദ്ധത്തിന് വന്നവരിൽ ഇക്രിമത്ത് ഇബ്നു അബീ ജഹലും ഉണ്ട്. അങ്ങനെ അവർ മുസ്ലിമീങ്ങളുടെ യാത്രാ വഴിയിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവരവിടെ തമ്പടിച്ചു. മുസ്ലിമീങ്ങളാകട്ടെ അവരുടെ വഴിയിൽ അവരും തമ്പടിച്ചിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറിന്റെ സമയമായപ്പോൾ സഹാബികളെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് നിസ്കരിച്ചു. അങ്ങനെ അവരുടെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖാലിദ് ഇബ്നുൽ വലീദിന് മനസ്സിലൊരു തോന്നൽ. അദ്ദേഹം പറഞ്ഞു ഖദ് കാനു അലാ ഹാലിൻ ലൗ അസബ്ന ഗിറതഹും, ഇവർ ഈ നിസ്കരിക്കുന്ന സമയം അവർ നമ്മെ ശ്രദ്ധിക്കാത്ത ഒരു സമയമാണ് എങ്കിൽ, അവർ നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് യുദ്ധം ചെയ്താലോ, അവരുടെ നിസ്കാരത്തിന്റെ സമയം നമുക്ക് യുദ്ധത്തിന് വേണ്ടി മുതലെടുത്താലോ. അങ്ങനെ മുശ്രിക്കുകൾ അവർ പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു, തഅതി അലൈഹിമുൽ ആന സലാത്തുൻ, ഇവർക്ക് ഇനി അടുത്ത ഒരു നിസ്കാരം വരാനുണ്ട്. ഹിയ അഹബ്ബു ഇലൈഹിം മിൻ അബ്നാഇഹിം വഅൻഫുസിഹിം, ആ നിസ്കാരം അവർക്ക് അവരുടെ മക്കളെക്കാളും അവരുടെ സ്വന്തം ശരീരത്തെക്കാളും ഇഷ്ടപ്പെട്ട നിസ്കാരമാണ്. ഏതാണത്? അസർ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ കാണാം, ആരുടെയെങ്കിലും മൻ ഫാതത്ഹു സലാത്തുൽ അസ്രി ഫകഅന്നമാ ഉതിറ അഹ്ലുഹു വമാലുഹു, ആരുടെയെങ്കിലും അസർ നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവന്റെ കുടുംബവും സമ്പത്തും മുഴുവൻ അവന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതുപോലെയാണ്. നമ്മളൊരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീടൊന്നാകെ തകർന്നിരിക്കാൻ, കുടുംബം ഒന്നാകെ മരിച്ചുപോയിരിക്കുന്നു, എന്തായിരിക്കും നമ്മുടെ മനസ്സിന്റെ അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ സ്ഥിതിവിശേഷം? അതുപോലെയാണ് അസർ നിസ്കാരം നഷ്ടപ്പെട്ട ഒരാളുടെ സ്ഥിതിവിശേഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസറിന്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ള ശ്രദ്ധ എന്താണ് എന്ന് ആർക്കറിയാം? മുശ്രിക്കുകൾക്കറിയാം. അവർക്ക് മനസ്സിലായിട്ടുണ്ട് അസർ ഇവർ ഇത്ര മാത്രം ശ്രദ്ധിക്കുന്ന നിസ്കാരമാണ്. നോക്കൂ, അവർ ശത്രുക്കളാണ്, മക്കയിൽ താമസിക്കുന്നവരാണ്. എന്നിട്ട് വരെ അസർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ള ശ്രദ്ധ എന്താണ് എന്ന് മുശ്രിക്കുകൾക്കറിയാം. നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുള്ളവർ നമ്മളിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചോ നമ്മുടെ ദീനിലുള്ള പരിശ്രമത്തെക്കുറിച്ചോ നമ്മുടെ ഇബാദത്തുകളെക്കുറിച്ചോ അള്ളാഹുമായുള്ള ബന്ധത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ അള്ളാഹുവുള്ള വിശ്വാസത്തെക്കുറിച്ചോ നമ്മുടെ വിശ്വസ്തതയെക്കുറിച്ചോ സത്യസന്ധതയെക്കുറിച്ചോ മറ്റ് മതസ്ഥർ നമ്മളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ആളുകൾ ചിലപ്പോൾ വേറൊരു മതക്കാരൻ എവിടെങ്കിലും ഉണ്ട് എന്ന് അറിഞ്ഞാൽ സലാം വരെ ചൊല്ലൂല. അഞ്ചാറ് മുസ്ലിങ്ങളുണ്ട് കൂട്ടത്തിൽ, ഏതെങ്കിലും ഒരു ഗോപാലനോ ജോസഫോ ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ ആൾക്കാർക്ക് മടിയാണ്. ഏ, അതൊന്നും ഇവിടെ യോജിക്കൂല എന്ന് പറയുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ മുസ്ലിമീങ്ങളുടെ അക്കാലഘട്ടത്തിൽ അവസ്ഥ നോക്കൂ. നിങ്ങൾ മുശ്രിക്കീങ്ങൾ, ശത്രുക്കൾ, അവരൊപ്പം താമസിക്കുന്നവർ പോലുമല്ല, അവർ മക്കക്കാരാണ്. അവർക്ക് ഇവരുടെ അവസ്ഥ അറിയാം. അസർ നിസ്കാരം എന്നാൽ അവർക്ക് അവരുടെ സമ്പത്തിനേക്കാളും പ്രിയപ്പെട്ടതാണ്, അവരുടെ സ്വന്തത്തെക്കാളും പ്രിയപ്പെട്ടതാണ്. ആ നിസ്കാരം വരാണ്ട് ആ സമയം നമുക്ക് മുതലെടുക്കാം. അപ്പോഴാണ് സലാത്തുൽ ഖൗഫിനെ കുറിച്ചുള്ള ആയത്ത് അവതരിക്കുന്നത്, ഭയത്തിന്റെ സന്ദർഭത്തിലുള്ള നിസ്കാരം. ആ ആയത്ത് അവതരിക്കുന്നത് ഹുദൈബിയ സന്ധിക്ക് മുൻപാണ്. ദുഹർ നിസ്കാരത്തിനും അസറിനും ഇടയിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയുമായി ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളയോടായി പറഞ്ഞു, വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ്സലാഹ, നബിയെ, താങ്കൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ, താങ്കൾ ഇമാമായി അവർക്ക് വേണ്ടി നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ, ഫൽതഖും ത്വാഇഫതു മിൻഹും മഅക, അവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം താങ്കളോടൊപ്പം നിസ്കരിക്കട്ടെ എന്ന് തുടങ്ങുന്ന സലാത്തുൽ ഖൗഫുമായി ബന്ധപ്പെട്ട ഭയത്തിന്റെ സന്ദർഭത്തിലുള്ള നിസ്കാരം വിശദീകരിക്കുന്ന ആയത്ത് അവതരിക്കുന്ന ഈ സന്ദർഭത്തിലാണ്. ആയത്ത് സുദീർഘമായ ആയത്താണ്. അങ്ങനെ അസർ നിസ്കാരത്തിന്റെ സമയമെത്തി. സഹാബികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ രണ്ട് സഫായി ഞങ്ങൾ നിലയുറപ്പിച്ചു. റസൂലുള്ളയുടെ പിന്നിൽ രണ്ട് സഫായി ഞങ്ങൾ നിലയുറപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റുകൂഉ് ചെയ്തു. ഫറകഅന ജമീഅൻ, അപ്പോൾ ഞങ്ങൾ എല്ലാവരും റുകൂഉിൽ പോയി, സുജൂദ് ചെയ്തിട്ടില്ല, റുകൂഉിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചു പോയി. ثم رفع فرفعنا جميعا, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഉിൽ നിന്ന് അവിടുന്ന് ഉയർന്നപ്പോൾ, ഇഅ്തിദാലിലേക്ക് എഴുന്നേറ്റ് ഉയർന്നപ്പോൾ ഞങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തിദാലിലേക്ക് വന്നു. ثم سجد النبي صلى الله عليه وسلم بالصف الذي يليه, പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തു. അപ്പോൾ അവിടുത്തെ തൊട്ടുപിറകിൽ നിൽക്കുന്നവർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സുജൂദിൽ പോയി, ഒന്നാമത്തെ സഫുകാർ. രണ്ടാമത്തെ സ്വഫുകാർ അങ്ങനെ തന്നെ അവർ സുജൂദിൽ പോയില്ല. രണ്ടാമത്തെ സ്വഫുകാർ അവർ നിൽക്കുന്നു, മുശ്രിക്കീങ്ങളെയും നോക്കിക്കൊണ്ട് അവർ നിൽക്കുകയാണ്.
فلما سجدوا وقاموا جلس الاخرون فسجدوا في مكانهم
അങ്ങനെ ഒന്നാമത്തെ വിഭാഗം അവർ സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ പിന്നിലുള്ള ആളുകൾ അവർ സുജൂദിലേക്ക് പോയി. അങ്ങനെ രണ്ടാമത്തെ
ثم تقدم هؤلاء الى مصاف هؤلاء وجاء هؤلاء الى مصاف هؤلاء
അടുത്ത റകഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടുപിറകിൽ നിന്നിരുന്ന ഒന്നാമത്തെ സ്വഫുകാർ അവർ പിന്നിലോട്ട് പോയി, പിന്നിലുള്ള ആളുകൾ അവർ മുന്നിലോട്ട് വന്നു. എന്നിട്ട് റസൂലുള്ളയോടൊപ്പം റുക്കൂഇൽ ഒരുമിച്ചു പോയി. ഒന്നാമത്തെ സുജൂദിൽ തൊട്ടുപിറകിൽ നിൽക്കുന്നവർ സുജൂദിൽ പോയി, രണ്ടാമത്തെ സുജൂദിൽ അതിനു പിറകിൽ നിൽക്കുന്ന ആളുകൾ സുജൂദിൽ പോയി. സലാത്തുൽ ഖൗഫ് പല രൂപത്തിൽ വന്നിട്ടുണ്ട്. സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് സലാത്തുൽ ഖൗഫിന്റെ രൂപം ഇതല്ലാത്തതും ഉണ്ട്. ഇൻഷാ അള്ളാഹ് ഇനിയും ചരിത്രത്തിൽ ചിലത് ഇനിയും വരാനുണ്ട്. യുദ്ധത്തിനിടയിൽ ചിലപ്പോൾ നിസ്കരിക്കേണ്ടി വരും. യുദ്ധത്തിനിടയിൽ വാളുകൊണ്ട് യുദ്ധം ചെയ്യുന്നുണ്ടാവും. അള്ളാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റഹ്മാൻ റഹീം, ഖുർആനൊക്കെ ഓതുന്നുണ്ടാവും. യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ നിസ്കാരത്തിന്റെ ദിക്റുകൾ മാത്രം പറയാം. നിസ്കാരം നടക്കുന്നുണ്ടാവും, യുദ്ധവും നടക്കുന്നുണ്ടാവും. അത് സലാത്തുൽ ഖൗഫിന്റെ രൂപങ്ങളിൽ പെട്ടതാണ്. അതുപോലെ വ്യത്യസ്തമായ വേറെ രൂപങ്ങളുണ്ട്. സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് നിസ്കാരത്തിന്റെ രൂപത്തിൽ ഇളവ് നൽകപ്പെടും. ഭയത്തിന്റെ സന്ദർഭത്തിൽ ഒരാളെ പിന്നാലെ സിംഹം ഓടുകയെന്നായിരിക്കാം, വല്ല കാട്ടിലോ മറ്റോ എത്തിപ്പെട്ടു, സിംഹം അയാളെ പിന്നാലെ ഓടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കള്ളനോ ആരെങ്കിലും ഓടുന്നുണ്ട്, കൊള്ളക്കാർ ഓടുന്നു, ഇയാൾ പേടിച്ചു ഓടുകയാണ്, രക്ഷപ്പെട്ടു ഓടുകയാണ്, എന്തെങ്കിലും കാര്യത്തിൽ രക്ഷപ്പെട്ടു ഓടാൻ, എന്തെങ്കിലും വന്യമൃഗം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ട, ആ സന്ദർഭം നിസ്കാരത്തിന്റെ സമയം കഴിയാനായിട്ടുണ്ടെന്ന് മനസ്സിലായാൽ ഓടുന്നതിനിടയിൽ നിസ്കരിക്കാനാണ്. അപ്പോഴും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ലാണ്. നിസ്കാരത്തിന്റെ പ്രാധാന്യം എന്ന് മനസ്സിലാവും. ആ സന്ദർഭത്തിൽ വരെ സമയത്തിന് മുൻപ് നിസ്കരിക്കണം എന്നാണ്. സമയം പിന്തിക്കാൻ പാടില്ല. ആ സമയത്ത് വരെ പേടിച്ചോടുന്ന സന്ദർഭത്തിൽ ഫിഖ്ഹിന്റെ കിതാബുകൾ അല്ലേ, വല്ല കള്ളനോ മറ്റോ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ പോലും അയാളത് രക്ഷപ്പെടാൻ ഓടാൻ, എന്നാൽ പോലും നിസ്കാരം ഒഴിവാക്കാൻ അനുവാദമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഇബാദത്തും ഈ രൂപത്തിലില്ല. മറ്റേത് ഇബാദത്തുകളും എന്തെങ്കിലും സാഹചര്യങ്ങളോ അവസരങ്ങളോ വന്നാൽ അതിൽ ഇളവുകളുണ്ട്. നിസ്കാരം ഒരു മനുഷ്യന് ബുദ്ധി ഉണ്ടോ നിസ്കരിച്ചിരിക്കണം. അവൻ അനങ്ങാൻ പറ്റൂലെങ്കിൽ നിസ്കരിക്കണം. അങ്ങനെ കിടക്കണം, ഒന്നും അനങ്ങാനുള്ള ശേഷിയില്ല, കയ്യുമ്മലും കാൽമലും ഒക്കെ വയറും എല്ലാം ഉണ്ട്, ഉതൊടുക്കാൻ വയ്യ, തയമ്മും ചെയ്യാൻ വയ്യ, ഒന്നിനും കഴിയുന്നില്ല. ഐസിയുലോ മറ്റോ കിടക്കുന്ന ആളുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്താ ചെയ്യാന്നുള്ളത്. പലപ്പോഴും സഹോദരങ്ങളെ ആളുകൾ അറിവില്ലായ്മ കൊണ്ട് 50-60 കൊല്ലം നിസ്കരിച്ചിട്ടുണ്ടാവും. മരിക്കുന്നതിന് 2-3 ദിവസം മുന്നേ ഇങ്ങനെ എന്തെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പോ അറിവില്ലായ്മ കൊണ്ടാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ചില ആളുകൾ നിസ്കരിക്കൂല. അപ്പോൾ വരെ നിസ്കരിക്കണമെന്നാണ്. ഒരാൾക്ക് ഒതുകൊടുക്കാൻ പറ്റൂല, എന്നാ തേമും ചെയ്യാം, തേമും ചെയ്യാൻ പറ്റൂല, എന്നാൽ എങ്ങനെയാണോ അയാളുള്ള അങ്ങനെ നിസ്കരിക്കാം. മേത്തിന് അജിസ്റ്റുണ്ട്, വൃത്തിയാക്കാൻ പറ്റൂല, എന്നാൽ അങ്ങനെ നിസ്കരിക്കാം. ഖിബ്ലയിലേക്ക് തിരിയാൻ പറ്റില്ല, എന്നാൽ അങ്ങനെ നിസ്കരിക്കാം. ബുദ്ധി ഉണ്ടോ നിസ്കരിച്ചിരിക്കണം എന്നാണ്. ഒരാൾക്ക് ഫുഖഹാക്കൾ വിശദീകരിച്ചേക്ക് ഒരാൾക്ക് വിശ്വാസം പറഞ്ഞതുപോലെ സാധിക്കുമെങ്കിൽ നിന്ന് നിസ്കരിക്കണം. നിന്ന് നിസ്കരിക്കാൻ റുക്നാണ്. നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ വശത്തേക്ക് തിരിഞ്ഞു കിടന്നുകൊണ്ട് നിസ്കരിക്കാം, ഖിബ്ലയിലേക്ക് തിരിഞ്ഞിട്ട്. അതും സാധിക്കില്ലെങ്കിൽ മുത്തജിഅൻ, കിടന്നുകൊണ്ട് നിസ്കരിക്കാം. ഇത് വിശദീകരിച്ച പണ്ഡിതന്മാർ, കിടന്നിട്ട് ഒരാൾക്ക് കൈ അങ്ങനെ ഉയർത്താനൊക്കെ സാധിക്കുമെങ്കിൽ കൈ ഉയർത്തിയിട്ടൊക്കെ നിസ്കരിക്കണം. അതിനൊന്നും കഴിയില്ല എങ്കിൽ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാൻ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. റുക്കുവിന്റെ സമയത്ത് ആയത്തേക്ക് നോക്കുക, അങ്ങനെ നിസ്കരിക്കുക. അതും പറ്റില്ലെങ്കിലോ കിടന്നിട്ട് ആലോചിക്കുക. നാവുകൊണ്ട് ചൊല്ലാളാവതില്ലെങ്കിൽ മനസ്സിലാലോചിക്കുക. ബുദ്ധി ബാക്കിയുണ്ടോ നിസ്കരിച്ചിരിക്കണമെന്ന്. അതാണ് ശരിയായ അഭിപ്രായമായി മനസ്സിലാകുന്നത്. നിസ്കാരം എന്നത് ബുദ്ധി ബാക്കിയുണ്ട് എങ്കിൽ നിർബന്ധമാണ്, ഒഴിവാക്കാൻ പറ്റില്ല. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിസ്കാരത്തിന്റെ നിയമം അവതരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ, പലപ്പോഴും ഇസ്ലാമിന്റെ പ്രതാപത്തിനും ഇസ്ലാമിന്റെ വിജയത്തിനും വേണ്ടിയൊക്കെ വളരെ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ധാരാളമായി സംസാരിക്കുന്ന, ശത്രുക്കളുമായി എതിരിടണം എന്നൊക്കെ വലിയ വികാരത്തോടുകൂടി പറയുന്ന പല ആളുകളും പലപ്പോഴും ജിഹാദ് ചെയ്യണ്ടേ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കുന്നത് കാണാം. വികാരത്തിന്റെ പുറത്താൻ പലരോടും ഒന്ന് ചോദിച്ചാൽ, സഹോദര എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, എന്താണ് നീ നിസ്കാരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. നിസ്കാരം അറിയാതെ ഏത് ജിഹാദിനാണ് നീ പോകുന്നത്? നിസ്കാരം മനസ്സിലാക്കാതെ ഏത് ജിഹാദാണ് നീ വിജയിക്കാമെന്ന് വിചാരിക്കുന്നത്? പേടിക്കുന്ന സന്ദർഭത്തിലുള്ള നിസ്കാരമാണ്. ചിലപ്പോ ഈ ആളുകൾ ജിഹാദിന്റെ കഥ പറയുമ്പോൾ ചിലപ്പോ നമ്മൾ ചോദിക്കാറുള്ള ചോദ്യം ഒന്നാണ്, അവനെ ജിഹാദിന്റെ നിസ്കരിക്കണം, എങ്ങനെ നിസ്കരിക്കാം? എന്തായാലും ആളുകൾ ജിഹാദിന്റെ സമയത്ത് നിസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ, നിർഭയനായി മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തന്നെ ആൾക്കാർക്ക് അറിയില്ല എങ്ങനെ അതിന്റെ നിയമങ്ങൾ. ഒന്ന് നിസ്കാരത്തിൽ എന്തെങ്കിലും മറന്നുപോയാൽ, എന്തെങ്കിലും തെറ്റിപ്പോയാൽ കഴിഞ്ഞ നിസ്കാരം, എന്തെങ്കിലും ചെയ്യേണ്ടത് അറിയില്ല. ചില ആളുകൾ കയ്യഴിച്ച് ഒന്നാമത് ഒന്നാകെ സ്റ്റാർട്ട് ചെയ്യും, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താളെ. സുബ്ഹാനല്ലാഹ്, എന്താണ് നിസ്കാരത്തിൽ ചൊല്ലുന്നത് എന്ന് പലർക്കും അറിയില്ല. ഫാത്തിഹന്റെ അർത്ഥം പോലും അറിയാത്ത ആൾക്കാരാണ്. സഹോദരങ്ങളെ, ഈ നിസ്കാരവുമായി നമ്മൾ എന്ത് ജിഹാദാണ് വിജയിക്കാൻ പോണത്? ഏത് വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല അവൻ പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ കൽപ്പന നിസ്കാരം ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ. ഇത്തരം കാര്യങ്ങളിലുള്ള അലംഭാവവും അശ്രദ്ധയും അത് നമ്മൾ ആദ്യം മാറ്റിവെക്കണം. വികാരത്തിന്റെ പുറത്ത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ, വിധിവിലക്കുകൾ പഠിക്കാതെ ഇത്തരം ചർച്ചകൾ, ചില ആളുകൾ അവർക്ക് ഇസ്ലാം കേട്ടാൽ ഒന്നാമത്തെ ചർച്ച ജിഹാദാണ്. സഹോദരൻ, ആദ്യത്തെ വിധിവിലക്ക് നിസ്കാരമാണ്, അത് പഠിക്കാതെ. അതിനുശേഷം നോമ്പുണ്ട്, സക്കാത്തിന്റെ ഇതൊക്കെ ഉണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ അരികിൽ കുഴപ്പത്തിന്റെ കാലഘട്ടത്തിൽ, ഫിത്നയുടെ കാലഘട്ടത്തിൽ കുറച്ചാളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, അലാ തുഖാതിൽ, താങ്കൾ യുദ്ധത്തിൽ ഇറങ്ങുന്നില്ലേ? ഫിത്ന നടന്നുകൊണ്ട് നാട്ടിലായും കുഴപ്പമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല, ഞാൻ ഈ യുദ്ധത്തിനില്ല. അപ്പോൾ അദ്ദേഹം ഈ ചോദിച്ചയാൾ പറഞ്ഞു, അലാ തുഖാതിൽ ഹത്താ തകൂന കലിമത്തുല്ലാഹി അൽഉലിയ, അള്ളാഹുവിന്റെ വചനം ഉന്നതമാകുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യണമെന്ന് അല്ല പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദ് ഖാതല്ന ഹത്താ കാനത് കലിമത്തുല്ലാഹി ഹിയ അൽഉലിയ, അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകുന്നത് വരെ ഞങ്ങളൊക്കെ യുദ്ധം ചെയ്തതാണ്. ഇപ്പോൾ നീയും നിന്റെ കൂട്ടുകാരും യുദ്ധം ചെയ്യുന്നത് ആ ഉദ്ദേശത്തിലല്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ജിഹാദിന് അല്ല ഇത്ര ഇത്ര പ്രതിഫലം പറഞ്ഞിട്ടില്ലേ? ഇബ്നു ഉമർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം അഞ്ച് കാര്യങ്ങളിലാണ് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്, ഷഹാദത്ത് കലിമ, നിസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതിൽ ഞാൻ ജിഹാദ് കാണുന്നില്ല. ഫിത്നന്റെ സന്ദർഭത്തിൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞ വാക്കാണത്. സഹോദരങ്ങളെ, ആദ്യം പഠിക്കേണ്ട ആദ്യം പഠിക്കണം. നിസ്കാരത്തിന്റെ ഈ വിഷയം പറഞ്ഞതിനിടയിൽ സാന്ദർഭികമായത് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബകളും ഈ രൂപത്തിൽ ഭയത്തിന്റെ നിസ്കാരം ആദ്യമായി നിസ്കരിക്കുന്നത് ഹുദൈബിയ സന്ധിയുടെ ഈ സന്ദർഭത്തിൽ, ഈ യാത്രയിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികളെ ആക്രമിക്കാമെന്ന ഖാലിദ് ഇബ്നുൽ വലീദിന്റെ തന്ത്രം നടപ്പിലായില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മുശ്രിക്കുകൾ അവരുടെ ശ്രദ്ധ തിരിഞ്ഞുപോയ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ചോദിച്ചു, മൻ യഖ്റുജ് ബിനാ അലാ തരീഖിൻ ഗൈറ് തരീഖിഹിം അല്ലതീ ഹും ബിഹാ, അവർ നിൽക്കുന്ന വഴിയിലൂടെയല്ലാതെ മറ്റേതെങ്കിലും വഴിയിലൂടെ മക്കയിലേക്ക് എത്താൻ സാധിക്കുന്ന മാർഗം ആർക്കെങ്കിലും അറിയുമോ? സഹാബികളിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് വേറൊരു വഴി അറിയാം. അങ്ങനെ അയാൾ സഹാബികളെയും കൂട്ടി ഒരു പ്രയാസകരമായ ദുർഘടമായ ഒരു വഴിയിൽ പ്രവേശിച്ചു. ആകെ കല്ലുകൾ നിറഞ്ഞു നിൽക്കുന്ന, നടക്കാനും അതുപോലെ തന്നെ മൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യാനും ഒക്കെ പ്രയാസകരമായിട്ടുള്ള ഒരു ഇടുങ്ങിയ വഴിയിലാണ് അവർ പ്രവേശിച്ചത്. അങ്ങനെ ആ വഴിയിൽ നിന്ന് അവർ പുറത്തു കടന്നപ്പോൾ മുസ്ലിമീങ്ങളിൽ പലർക്കും ആ കുറച്ചു നേരത്തെ യാത്ര വലിയ പ്രയാസം സൃഷ്ടിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ആ വഴിയിൽ നിന്ന് അവർ പുറത്തു കടന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലൂ നസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി, ഞങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്താപം ചോദിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിലേക്ക് പൊറുക്കൽ ചോദിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. കാരണം കഅബയിലേക്ക് ഉംറയുടെ മാർഗത്തിൽ പ്രവേശിച്ചതാൻ, അതിൽ അനുഭവിച്ച ബുദ്ധിമുട്ട് അവരിൽ ചിലർക്കും ഒരു പ്രയാസമുള്ളതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കുക, അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന് നിങ്ങൾ പറയുക. അപ്പോൾ അവരത് പറഞ്ഞു. സഹാബികൾ ഒന്നടങ്കം ഇസ്തിഗ്ഫാർ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ഇന്നഹ ലൽഹിത്ത അല്ലതി ഉരിദത് അലാ ബനി ഇസ്രായീൽ ഫലം യഖൂലൂഹ, ബനു ഇസ്രായീലുകാരോട് പറയാൻ കൽപ്പിക്കപ്പെട്ട ഹിത്ത അത് ഇതാണ്. സൂറത്തുൽ ബഖറയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇദ് ഖുൽന ദുഖുലു ഹാദിഹിൽ ഖറിയത ഫകുലു മിൻഹ ഹൈസു ശിഅതും റഗദൻ വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്ത. ബനു ഇസ്രായീലുകാരോട് പറഞ്ഞ കാര്യമാണത്. ബനു ഇസ്രായീലുകാരെ, നിങ്ങൾ ആ നാട്ടിലേക്ക് പ്രവേശിക്കുക, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നാട്ടിലേക്ക്, എന്നിട്ട് നിങ്ങൾ ഹിത്തത്ത് എന്ന് പറയുക. ഹിത്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഈ പറഞ്ഞ പശ്ചാത്താപം ചോദിക്കലാണ്. പക്ഷെ അവരത് പറഞ്ഞില്ല, അവർ ആ വാക്ക് മാറ്റി വേറൊരു വാക്കാക്കി. ബനു ഇസ്രായേലുകാരുടെ കിബറ്, അവരുടെ തോന്നിവാസം സൂറത്തുൽ ബഖറ വായിച്ചാൽ മനസ്സിലാകും. എന്താണോ അവരോട് കൽപ്പിച്ചത് അതിലെല്ലാം ഒരു കുരുട്ടു ബുദ്ധി കൊണ്ടുവന്നിരുന്ന കൗമാണ് അവര്. പറഞ്ഞതനുസരിക്കൂല, അത് എന്തെങ്കിലും കോലത്തിൽ അവരതിനെ മാറ്റിമറിക്കും, അതിലെന്തെങ്കിലും ഒരു തന്ത്രം അവർ കൊണ്ടുവരും. റസൂലുള്ളാഹി ഹദീസിൽ കാണാം, ലഅനത്തുല്ലാഹി അലൽ യഹൂദ്, യഹൂദരെ അല്ലാഹു ശപിക്കട്ടെ, ഹുർമത അലൈഹിം ഷുഹൂം, അവർക്ക് വെണ്ണ കൊഴുപ്പ് നിരോധിക്കപ്പെട്ടു. അപ്പോൾ അവരെന്ത് ചെയ്തു? കൊഴുപ്പ് നിരോധിക്കപ്പെട്ടപ്പോൾ, അത് ബനു ഇസ്രായീലുകാരുടെ വിധിയായിരുന്നു, അവർ അത് ഉരുക്കി, എന്നിട്ട് കൊഴുപ്പ് എണ്ണ രൂപത്തിലാക്കി, എന്നിട്ട് അത് വിറ്റ് അതിന്റെ പണം കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാൻ കൽപ്പിച്ച വാക്ക് അവർ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വലതുവശത്തേക്കായി അവരുടെ യാത്ര തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ വഴിയിലൂടെ യാത്ര തുടർന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സനിയത്തുൽ മിറാർ എന്ന ഒരു ഉയരമുള്ള പ്രദേശത്തെത്തിയപ്പോൾ അവിടുന്ന് പറഞ്ഞു, മൻ യസ്അദു സനിയത സനിയത്തുൽ മിറാർ فَإِنَّهُ يُحَطُّ عَنْهُ مَا حُطَّ عَنْ بَنِي إِسْرَائِيلَ. ഇതാ ഈ കാണുന്ന ഉയരമുള്ള വഴി, അത് ആരാണോ കയറിക്കടക്കുന്നത് അവർക്ക് ബനു ഇസ്രായേലുകാർക്ക് പുറത്തു നൽകപ്പെട്ട എത്ര തിന്മകൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഖസ്റജ് ഗോത്രക്കാർ പറയുന്നു, فَكَانَ أَوَّلُ مَنْ صَعَدَهَا خَيْلُنَا خَيْلُ بَنِي الْخَزْرَجِ, ഖസ്റജുകാരുടെ കുതിരകളാണ് ആദ്യം ആ ഉയരമുള്ള പ്രദേശം കടന്നുപോയത് എന്ന് ജാബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ കാണാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായ അൽ ഖസ്വ, നബിയുടെ ഒട്ടകത്തിന്റെ പേരാണ് ഖസ്വ, ഖസ്വ എന്ന ഒട്ടകം അത് മുട്ടുകുത്തി. ആളുകൾ പറഞ്ഞു, ഹൽ 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 എന്ന് പറയുന്നത് ഒട്ടകത്തെ ആട്ടുന്നതിന് വേണ്ടി പറയുന്നതാണ്. അവർ ശബ്ദമുണ്ടാക്കിയിട്ടൊന്നും ഒട്ടകം മുന്നോട്ട് പോകുന്നില്ല. ചിലർ പറഞ്ഞു, ബറക്കത്തിൽ ഖസ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായ ഖസ്വ ഇതാ മുട്ടുകുത്തിയിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖലഅതിൽ ഖസ്വ, ഖസ്വ മുട്ടുകുത്തിയതല്ല. വമാ ദാകലഹാ ബിഖുലുഖ്, അങ്ങനെ യാത്രക്കിടെ മുട്ടുകുത്തുക എന്നത് അതിന്റെ സ്വഭാവമല്ല. വലാക്കിൻ ഹബസഹാ ഹാബിസുൽ ഫീൽ, റസൂലുള്ളാഹിന്റെ ഒട്ടകം, സഹാബികൾക്കിടയിൽ ഒട്ടകത്തിന്റെ ഓട്ടമത്സരം ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ അവിടുന്ന് ഈ ഒട്ടകപ്പുറത്തിരുന്ന് വിജയിക്കാറുണ്ടായിരുന്നു. എപ്പോഴാണ് വിജയിച്ചിരുന്നത്? ഒരിക്കൽ മറ്റൊരാൾ അയാളുടെ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തെ മറികടന്നു. സഹാബികൾക്ക് ഇത് കണ്ടപ്പോ വിഷമായി. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് ദുനിയാവ്. അല്ലാഹു സുബ്ഹാനഹു തആല ഏതൊരു കാര്യത്തിന് ഒരു ഉയർച്ച നൽകിയാലും അതിന് എപ്പോഴെങ്കിലും ഒരു താഴ്ച നൽകാതിരിക്കുകയില്ല. എപ്പോഴും ഉയർന്നുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല. ദീനൊഴികെ ദുനിയാവിൽ എല്ലാത്തിനും ഉയർച്ചയും താഴ്ചയുണ്ടാവും. അപ്പോൾ ഈ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞു, വമദാകലഹാ ബിഖുലുഖ്, എന്റെ സ്വഭാവമല്ല അത്. വലാക്കിൻ ഹബസഹാ ഹാബിസുൽ ഫീൽ, അതിനെ തടഞ്ഞു വച്ചിരിക്കുന്നത് മുൻപ് ആനയെ തടഞ്ഞു വച്ചവനായ അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. എന്ത് ആനനെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാൽ, അബ്രഹത്തും കൂട്ടരും ആനകളെയും കൂട്ടി വലിയ ഒരു സൈന്യവുമായി കഅബ തകർക്കാൻ വന്ന സന്ദർഭം. അങ്ങനെ അവർ കഅബ തകർക്കാൻ തീരുമാനിച്ച ദിവസം തങ്ങളുടെ ആനകളെ പിടിച്ച് മക്കയിലേക്ക് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ആനകളൊന്നും മുന്നോട്ട് നടക്കുന്നേയില്ല. എങ്ങനെയെല്ലാം അതിനെ മുന്നോട്ട് വലിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. പിന്നിലേക്ക് തിരിച്ചു വച്ചാലാകട്ടെ അത് വേഗതയിൽ ഓടിപ്പോവാണ്, മുന്നിലേക്ക് കഅബയുടെ നേരേക്ക് അത് തിരിച്ചു വരുന്നില്ല, അത് അതിന്റെ മുന്നിലേക്ക് പോകുന്നേയില്ല. അന്ന് ആ ആനകളെ അള്ളാഹു സുബ്ഹാനഹു തആല തടഞ്ഞു നിർത്തിയതുപോലെ ഈ ഒട്ടകത്തെ അള്ളാഹു തടഞ്ഞു വച്ചിരിക്കുകയാണ്. അത് പറയാനുള്ള കാരണം അൽഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ഇതാണ്. അബ്രഹത്തും കൂട്ടരും മക്കയിലേക്ക് പ്രവേശിച്ച് അവിടെ യുദ്ധമുണ്ടായിരുന്നു, അവിടെ യുദ്ധം സംഭവിച്ചിരുന്നു എങ്കിൽ ആളുകൾ അന്ന് മരിച്ചുവിടുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മക്കയിലേക്ക് ഈ രൂപത്തിൽ പ്രവേശിക്കുകയും അവിടെ ഒരു യുദ്ധമുണ്ടാവുകയും ചെയ്താൽ മക്കയിൽ ധാരാളക്കണക്കിന് പേർ മരണപ്പെടാൻ അത് കാരണമാകും. ആ കാലഘട്ടത്തിലാകട്ടെ മക്കയിൽ ധാരാളക്കണക്കിന് പേർ ഇസ്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് മദീനയിലേക്ക് ഹിജറ പോകാതെ മക്കയിൽ മനസ്സിനുള്ളിൽ ഇസ്ലാം കൊണ്ട് നടക്കുന്ന ധാരാളം പേരുണ്ട്. ഒരു വിഭാഗം. വേറൊരു വിഭാഗം ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങാനും അറബ് നാടുകളിൽ വിജയം ലഭിച്ചാൽ, നബിയാണ് ഇത് എന്ന് ഉറപ്പ് ലഭിച്ചാൽ മുസ്ലിമാകാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആൾക്കാരുമുണ്ട്. വേറെയും കുറച്ചാളുകൾ അവരാകട്ടെ അവരുടെ മക്കളുടെ മക്കളായി മുസ്ലിമീങ്ങളാകാൻ ബാക്കിയിരിക്കുന്ന വേറെയും കുറെ ആൾക്കാരുണ്ട്. ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ അബൂ സുഫിയാൻ, അതുപോലെ തന്നെ ഖാലിദ് ഇബ്നുൽ വലീദ്, ആ കാലഘട്ടത്തിൽ റസൂലുള്ളയുടെ ശത്രുപക്ഷത്ത് നിന്നിരുന്ന പലരും പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. മുസ്ലിമായി എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ നേതാക്കന്മാരായി മാറിയിട്ടുണ്ട്. ഉർവത്തു ഇബ്നു മസ്ഊദ് സഖഫി, സുഹൈൽ, അബൂ സുഫിയാൻ, മുആവിയ, അതുപോലെ ഖാലിദ് ഇബ്നുൽ വലീദ്, ഇക്രിമത്ത് ഇബ്നു അബി ജഹൽ, ഇവരൊക്കെ റളിയല്ലാഹു തആല അൻഹു മജ്മഈൻ, ഇവരൊക്കെ പിന്നെ മുസ്ലിമായ ആൾക്കാരാണ്. അന്നൊരു യുദ്ധമുണ്ടാവുകയും ഇവരിൽ പലരും കൊല്ലപ്പെടുകയും ചെയ്യാതിരിക്കുക എന്ന് അള്ളാഹുവിന്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് ആ ഒട്ടകം അവിടെ മുട്ടുകുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, അള്ളാഹു തന്നെ സത്യം, ലാ യസ്അലൂനനി ഖുത്തതൻ യുഅദ്ദിമൂന ഫീഹാ ഹുറുമാത്തില്ലാഹി ഇല്ലാ അഅതൈതുഹും ഇയാഹാ. അള്ളാഹുവിന്റെ പവിത്രമായ ഈ ഭൂമി, അതിന്റെ പവിത്രതയും പരിശുദ്ധതയും കാത്തുസൂക്ഷിക്കുന്ന എന്തൊരു തീരുമാനം അവർ മുന്നോട്ട് വെച്ചാലും ഞാനത് അവർക്ക് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ യുദ്ധത്തിനല്ല പോകുന്നത്, നമ്മുടെ തീരുമാനം യുദ്ധമല്ല. അവർ മക്കയുടെ പവിത്രത കാത്തുസൂക്ഷിക്കാൻ വേണ്ടി എന്തൊരു തീരുമാനം മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിരിക്കും. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് തന്റെ ഒട്ടകത്തിനെ എഴുന്നേൽക്കാൻ വേണ്ടി അതിനെ തട്ടി. അതതാ ഉടനെ തന്നെ എഴുന്നേറ്റു, അതിന്റെ യാത്ര തുടരാൻ തുടങ്ങി, അത് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അപ്പൊ അതിൽ വലിയ പാഠമുണ്ട് സഹോദരങ്ങളെ. ചില സന്ദർഭങ്ങൾ ഹുദൈബിയ സന്ധി പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങൾ ഒന്നതാണ്, ഇസ്ലാമിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ചിലപ്പോൾ പുറമേക്ക് നമുക്ക് പരാജയമെന്ന് തോന്നുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും, ഇസ്ലാമിന്റെ വിജയം ഉദ്ദേശിച്ചുകൊണ്ട്. അത് ഇൻഷാ അള്ളാഹ് ഹുദൈബിയ സന്ധിയുടെ ചരിത്രത്തിൽ വിശദമായി ഇൻഷാ അള്ളാഹു തആല വരുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹുദൈബിയയുടെ മദീനയോട് ചേർന്ന് നിൽക്കുന്ന അറ്റത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തമ്പടിച്ചു. ഹുദൈബിയയുടെ അങ്ങേയറ്റത്ത് മുശ്രിക്കുകൾ തമ്പടിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ തമ്പടിച്ച സ്ഥലത്ത് കുറച്ചു വെള്ളമുള്ള ഒരു ചെറിയ കുടിയുണ്ട്. അതിൽ കുറച്ചു വെള്ളമേ ഉള്ളൂ, കുടിക്കാൻ വെള്ളം അവിടെ മാത്രമാണ്. നല്ല ചൂടുള്ള സന്ദർഭത്തിലാണ്, നല്ല വേനൽക്കാലത്താണ് ഈ യാത്ര നടക്കുന്നത്. മുസ്ലിമീങ്ങൾ അവർ കുറച്ച് ആളുകൾ അതിന് വെള്ളം കോരിയപ്പോഴത്തേക്ക് ആ വെള്ളം തീർന്നു. സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പരാതി പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവിടുത്തെ അവിടുന്ന് ഒരു അമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു. ആ അമ്പ് അത് അവിടുന്ന് ആ ചെറിയ കുഴിയിൽ കുത്തിവെക്കാൻ പറഞ്ഞു. അങ്ങനെ കുത്തിവെച്ചപ്പോൾ ആ കുഴിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. മുസ്ലിമീങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വരെ ആ വെള്ളമാണ് അവരുപയോഗിച്ചത് എന്ന് ചരിത്രത്തിൽ കാണും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഒന്നാണ്, അവിടുത്തെ കൈകളിലൂടെ സംഭവിച്ച അത്ഭുത സംഭവങ്ങളിൽ ഒന്നാണ് ഈ സംഭവം. ഇൻഷാ അള്ളാഹു തആല ഇതിന്റെ ഹുദൈബിയ സന്ധി എന്നത് വിശാലമായ ചരിത്രമാണ്. അതിന്റെ ബാക്കി ഭാഗങ്ങൾ വിശദമായി നമുക്ക് അടുത്ത ദർസുകളിൽ കേൾക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹു തആല. മുഹാദ വല്ലാഹു തആല അലമു സ്വവാബി വസല്ലല്ലാഹു വസല്ലമ വബാരക അല നബിയന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.